2021 മെയ് 3 തിങ്കളാഴ്ച കേരള കൗമുദി പേപ്പറിന്റെ ജനറൽ പേജിൽ നിന്ന്.
ഭരിക്കാനറിയുന്നവർക്ക് തുടർഭരണം. നന്നായി ഓടാനറിയുന്നവർ മാത്രമേ ഓട്ടമത്സരത്തിൽ പ്രഥമ സ്ഥാനത്തെത്താറുള്ളൂ. തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെയാണ്. ഏറ്റവും നന്നായി ഭരണം കൊണ്ടുപോകാൻ കഴിവുള്ളവരെന്ന് ജനങ്ങൾ കരുതുന്ന മുന്നണിക്കായിരിക്കും എപ്പോഴും വിജയം. 15-ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അത്യുജ്വല വിജയത്തിൽ അത്ഭുതമൊന്നുമില്ല. ഏവരും പ്രതീക്ഷിച്ചത് തന്നെയാണത്. തിരഞ്ഞെടുപ്പ് ഫലപ്രവചനക്കാരിൽ ഒരു കൂട്ടരൊഴികെ മറ്റെല്ലാവരും ഏകകണ്ഠമായി അത് നേരത്തെ പ്രവചിച്ചതുമാണ്. തിളക്കമേറിയ ഈ വിജയം പലതുകൊണ്ടും സംസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ അരനൂറ്റാണ്ട് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. ഇടതുവലത് മുന്നണികൾ 5 കൊല്ലം കൂടുമ്പോൾ മാറി മാറി അധികാരത്തിൽ വരുന്നതായിരുന്നല്ലോ പതിവ്. ഇക്കുറി ആ പതിവ് തെറ്റിച്ച് LDF തുടർഭരണം ഉറപ്പാക്കിയെന്നും മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടുകയും ചെയ്തു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏറ്റവും തിളക്കമാർന്ന വിജയം തന്നെയാണത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFഉം BJP ഉൾപ്പെട്ട NDA സഖ്യവും ഉയർത്തിയ വെല്ലുവിളികൾ ജനങ്ങൾക്കിടയിൽ ചെറിയ അലകൾ പോലും സൃഷ്ടിച്ചില്ലെന്ന് വേണം കരുതാൻ. അനിഷേധ്യമായ ഈ വിജയത്തിലൂടെ LDF തങ്ങളുടെ സാന്നിധ്യവും കരുത്തും കൂടുതൽ ദൃഢമാക്കിയിരിക്കുന്നു. അടുത്ത 5 വർഷം കൂടി LDF സർക്കാർ തുടരട്ടെ എന്ന് അസന്നിഗ്ധമായി ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു. നേരിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ പോലും UDFനും കഴിഞ്ഞില്ലെന്നത് മുന്നണി നേതൃത്വത്തിൻ്റെ വലിയ രാഷ്ട്രീയ പരാജയമായി ജനങ്ങൾ വിലയിരുത്തും. 2016 തിരഞ്ഞെടുപ്പിൽ LDFന് 93 സീറ്റുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 99 ഉയർത്താൻ അവർക്ക് സാധിച്ചു. മറുഭാഗത്ത് 47-ൽ നിന്ന് 41 സീറ്റിലേക്ക് UDF താഴെ പോവുകയും ചെയ്തു. മലപ്പുറവും ഒരളവോളം കോട്ടയം വയനാട് ജില്ലകളും മാത്രമാണ് UDFന് കുറച്ചെങ്കിലും ആശ്വാസം നൽകിയത്. 10 ജില്ലകൾ ഏതാണ്ട് പൂർണ്ണമായും LDF ആധിപത്യത്തിലായി. ഏറ്റവും വലിയ നഷ്ടവും നാണക്കേടും ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് BJPക്കാണ്. നിയമസഭയിൽ ഉണ്ടായിരുന്ന ഏകാംഗ പ്രാതിനിധ്യവും ഇടത് മുന്നേറ്റത്തിൽ ഇക്കുറി അവർക്ക് കൈവിടേണ്ടി വന്നു. നേമം, പാലക്കാട്, തൃശൂർ മണ്ഡലങ്ങളിൽ ഒരു ഘട്ടം വരെ മുന്നേറ്റം നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും അവസാനമായപ്പോഴേക്കും എതിരാളികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കാവുന്ന വൻ പരാജയങ്ങളാണിവ. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഏതെങ്കിലും അട്ടിമറി സാധാരണമാണ്. ഇക്കുറിയുമുണ്ട് അത്തരത്തിലുള്ള അട്ടിമറികൾ. ഇതിൽ ഏറെ ശ്രദ്ധേയമായത് പാലായിൽ ജോസ് കെ മാണിയുടെ വമ്പൻ പരാജയമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപായി കൂടുതൽ മെച്ചപ്പെട്ട മെച്ചിൽപ്പുറം തേടി ഇടതു മുന്നണിയിലെത്തിയ ജോസ് കെ മാണിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പറയാനാവില്ല. പാല സീറ്റിനു വേണ്ടി എന്തും ചെയ്യാൻ ഒരുങ്ങി നിന്ന മാണി സി കാപ്പനാണ് സ്വന്തം തട്ടകത്തിൽ ജോസിനെ 13,000-ൽ പരം വോട്ടിന് തോൽപ്പിച്ചത്. പാല സീറ്റ് കാപ്പന് LDF ബന്ധം പോലും ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. പൂഞ്ഞാറിൽ PC ജോർജിൻ്റെ പരാജയമാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന്. ഒറ്റയാനായി നിന്നാണ് ഇക്കുറിയും അദ്ദേഹം അവിടെ ജനവിധി തേടിയത്. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ കൈവിടുകയാണുണ്ടായത്. MP പദവി കയ്യിലിരിക്കെ തന്നെ നേമത്ത് മത്സരിക്കാനിറങ്ങിയ K മുരളീധരൻ്റെയും തൃശൂരിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജയുടെയും തോൽവി കോൺഗ്രസിനും നേരിട്ട വലിയ പ്രഹരം തന്നെയാണ്. അതുപോലെ ജയം ഉറപ്പെന്നു കരുതിയ ശിവകുമാരൻ തിരുവനന്തപുരത്തെ പരാജയവും പാർട്ടിക്ക് വലിയ ക്ഷീണമായി. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വിജയം ആവർത്തിച്ചെങ്കിലും ഭൂരിപക്ഷത്തിലുണ്ടായ വൻ ഇടിവും പാർട്ടിയെ ഞെട്ടിക്കുക തന്നെ ചെയ്യും. യുവനിരകൾക്ക് മുൻതൂക്കം നൽകി LDF അണിനിരത്തിയ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും മിന്നുന്ന വിജയം തന്നെയാണ് കാഴ്ചവെച്ചത്. മന്ത്രിമാരിൽ TP രാമകൃഷ്ണനും MM മണിയും നല്ല ഭൂരിപക്ഷത്തോടെ വിജയം ആവർത്തിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മണിയുടെ ഭൂരിപക്ഷം 1,000-ത്തോടടുത്താണെങ്കിൽ ഇത്തവണ 23,000-ത്തിൽ പരമായി ഉയർത്താൻ കഴിഞ്ഞു. CPM യുവനേതാക്കളിൽ പലരും അഭിമാനാർഹമായ വിജയമാണ് നേടിയത്. പ്രതിപക്ഷം LDF സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളും വിവാദങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ചലനമുണ്ടാക്കിയില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം ബോധ്യപ്പെടുത്തുന്നത്. ജനങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾ പൂർണമായും നിറവേറ്റാൻ ഒരു സർക്കാരിനും സാധ്യമായെന്നു വരില്ല. എന്നാൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് സർക്കാർ എന്നു വന്നാൽ അകമഴിഞ്ഞ് പിന്തുണ നൽകാൻ മടിക്കില്ല. LDF സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാൻ നല്ല തോതിൽ സഹായമായിട്ടുണ്ട്. സാധാരണക്കാർക്കും എപ്പോഴും തിരഞ്ഞെടുപ്പ് ജയപരാജയങ്ങൾ നിർണയിക്കുക സർക്കാരിൻ്റെ ഏത് ക്ഷേമ പദ്ധതികളുടെയും മുഖ്യ ഗുണഭോക്താക്കൾ അവരാണല്ലോ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടപ്പാക്കിയ പുതുമയാർന്ന ക്ഷേമ പരിപാടികൾ ഉദ്ദേശിച്ച ഫലം ചെയ്തുവെന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയം. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തുടർ ഭരണത്തിന് ഒരു മുന്നണിക്ക് അവസരം ലഭിക്കുകയെന്നത് അപൂർവ നേട്ടം തന്നെയാണ്. ആ അസുലഭാവസരം സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും ക്ഷേമത്തിനും ഉത്കർഷത്തിനും പ്രയോജനപ്പെടുത്താൻ കഴിയണം. തുടങ്ങിവെച്ച നിരവധി വമ്പൻ പദ്ധതികളുണ്ട്. ജനങ്ങളെ ഇപ്പോഴും സംഭ്രാന്തിയിലാക്കുന്ന മഹാമാരികൾക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. സർക്കാർ സേവനങ്ങൾ എത്രയും വേഗം ജനങ്ങളിലെത്തിക്കാനുള്ള നടപടി ആവശ്യമാണ്. പാവപ്പെട്ടവരുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒട്ടേറെ പദ്ധതികളുടെ പൂർത്തീകരണം പുതിയ സർക്കാരിന് മുന്നിലുണ്ട്. ജനങ്ങൾ അകമഴിഞ്ഞ് സമ്മാനിച്ച ഈ വിജയം കൂടുതൽ ലക്ഷ്യബോധത്തോട് നിശ്ചയദാർഢ്യത്തോടും കൂടി മുന്നോട്ടു പോകാൻ പുതിയ സർക്കാരിന് പ്രചോദനമാകേണ്ടതാണ്. മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരമേൽക്കുന്ന പിണറായി വിജയന് അത് അനായാസം കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇടതുമുന്നണിക്ക് ഈ ചരിത്ര വിജയം സമ്മാനിച്ചതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് അദ്ദേഹത്തിനും തന്നെയാണ്.